السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിനെ നിഷേധിക്കുക എന്ന നിരീശ്വരവാദമാകട്ടെ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്കും അവന് യോജിക്കാവുന്ന എല്ലാ നന്മകൾക്കും വിരുദ്ധമായ വിശ്വാസവുമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നിരീശ്വരവാദം മുസ്ലിമീങ്ങളുടെ അണികൾക്കിടയിലേക്ക്, സൊഫുകൾക്കിടയിലേക്ക് വരെ പതിയെ പതിയെ അരിച്ചു കയറുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമൊക്കെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്കുള്ള ചായവും നിരീശ്വരവാദ ചിന്താഗതികളിൽ ഉള്ള സ്വാധീനവും കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം കഴിഞ്ഞു പോകുന്നത്. ഈ സാഹചര്യത്തിൽ നിരീശ്വരവാദം അതിന് നേരിടേണ്ട മാർഗങ്ങളെക്കുറിച്ച് മുസ്ലിമീങ്ങൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നിരീശ്വരവാദം മുസ്ലിമീങ്ങളിലെ അവർക്കിടയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ നിരീശ്വരവാദം വളർന്നു വരുന്നതിൻ്റെ കാരണങ്ങളായി ചില വിഷയങ്ങൾ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, മുസ്ലിമീങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന സാംസ്കാരികമായ, രാഷ്ട്രീയമായ അധപതനമാണ്. ഇസ്ലാമിക സമൂഹത്തിന് ഒരു ഖിലാഫത്തില്ലാത്ത, അധികാരം നിലനിൽക്കാത്ത, മുസ്ലിമീങ്ങൾ പലയിടത്തും അടിച്ചമർത്തപ്പെടുന്ന, ഇസ്ലാമിക രാജ്യങ്ങൾ പലതും അവരുടെ നാടുകളിൽ പലതിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളും കൊലപാതകങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിലെ യുവാക്കൾ പ്രത്യേകിച്ച് അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അവജ്ഞയും, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്നു പറയുന്നതിലുള്ള അപമാനവുമൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വല ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ. പലരും ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ മടിക്കുന്ന സാഹചര്യം പ്രകടമാണ്. നാലോ അഞ്ചോ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ അവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിമാണ്. ഏതെങ്കിലും ഒരാൾ മുസ്ലിം അല്ലാതെയായി ഉണ്ട് എങ്കിൽ സലാം പറയാൻ വരെ മടിക്കുന്ന ആളുകളെ കാണാം. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ശരീരത്തിലോ വസ്ത്രത്തിലോ സംസാരത്തിലോ ഇടപഴകലിലോ പ്രകടമാകുന്നത് ഇഷ്ടപ്പെടാത്ത പൊതു ഇടങ്ങളിലൊന്നും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ അഭിമാനം കാണിക്കാത്ത ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരിൽ പലരും നോക്കുന്നത് പാശ്ചാത്യ നാടുകളിലേക്കാണ്. യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലേക്കും മറ്റുമൊക്കെ നോക്കി അവിടെ ഉണ്ടാകുന്ന വളർച്ചയും അവിടെയുള്ള ഭൗതിക സൗകര്യങ്ങളും അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ചില ആളുകൾ മുസ്ലിം നാടുകളിലേക്ക് നോക്കുമ്പോൾ അവരിൽ ചിലരുടെ ഹൃദയത്തിൽ എന്തെന്നറിയാത്ത അപമാനം കയറി വരികയാണ്. ഇത് നിരീശ്വരവാദത്തിന് വളരാൻ സഹായമാകുന്ന ഒരു അവസ്ഥയാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിമാനബോധമില്ലായ്മ, പാശ്ചാത്യരെ നോക്കി അവരിൽ അത്ഭുതം കൂറുന്ന, അവരുടെ പുരോഗതിയിലേക്ക് അസൂയയോടുകൂടി നോക്കുന്ന ആളുകൾ, അത് നിരീശ്വരവാദത്തിലേക്ക് വഴിതെളിക്കുന്ന മാർഗങ്ങളിലൊന്നാണ്. ചില ആളുകളുടെ ധാരണ മതം ഉപേക്ഷിച്ചാലാണ് പുരോഗതി വരിക എന്നാണ്. പുരോഗമനം ഉണ്ടാകണമെങ്കിൽ മതം വലിച്ചെറിയണമെന്നാണ്. മതമാണ് എല്ലാ നിലക്കും മനുഷ്യനെ പിന്നിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ ധരിക്കുന്നത്. പലപ്പോഴും അതിനുള്ള തെളിവായി അവർ കാണിക്കുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങൾ, അവയിലുള്ള പുരോഗതിയും മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമാണ്. അത്തരം മാനസികാവസ്ഥ അതിൽ അകപ്പെട്ടുപോയവരോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, സഹോദര, ഇസ്ലാമല്ല ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഈ അവസ്ഥക്കുള്ള കാരണം. മറിച്ച് അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ചതാണ്. അവർ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നതിൽ കുറവ് വരുത്തിയതാണ്. ഇസ്ലാം അവർ പിൻപറ്റുന്നതിൽ അവർ മടി കാണിച്ചു എന്നതാണ് അവർ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം. അവർ അള്ളാഹുവിന്റെ ദീനിനെ യഥാരൂപത്തിൽ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ, ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ അവർ പിൻപറ്റിയിരുന്നെങ്കിൽ, ഈ അവസ്ഥ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും നേരിടേണ്ടി വരില്ലായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നീ കേൾക്കുക. അവിടുന്ന് പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ സാമ്പത്തിക ഇടപാടുകളിൽ ശുദ്ധി കാണിക്കാതിരിക്കുകയും, ഈനത്ത് ഒരു പലിശയാണത്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഏർപ്പെടുകയും ചെയ്താൽ, വഅഖൽതും അദ്നാബൽ ബഖർ, കൃഷിയിൽ മുഴുകി പശുവിന്റെ വാലും പിടിച്ച് അതിന്റെ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ, വറളീതും ബിസ്സറഇ, നിങ്ങളുടെ ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കൃഷിയിൽ അതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാൽ, നിങ്ങളുടെ ഭൗതിക നിലവാരം മെച്ചപ്പെട്ടാൽ അൽഹംദുലില്ലാ, ദീൻ എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്ത ദുനിയാവ് മാത്രമായി തീർന്നാൽ, വതറക്തുമുൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, ദീനിനു വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ, സല്ലത്തല്ലാഹു അലൈക്കും സുല്ലൻ, അള്ളാഹു നിങ്ങൾക്കുമേൽ അപമാനം വരുത്തി വെക്കും. നിങ്ങളുടെ ദീനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ അപമാനം എടുത്തു നീക്കുകയില്ല. മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം ഇസ്ലാമല്ല, അവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ചതാണ്. അതല്ലായിരുന്നുവെങ്കിൽ സഹോദര ചിന്തിക്കുക, അത് നിനക്ക് ബോധ്യപ്പെടാൻ നീ ആലോചിക്കുക, ഇസ്ലാമിനെ മുറുകെ പിടിച്ച ഒരു സമൂഹം ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ നേതാക്കന്മാരായി നിശ്ചയിച്ചത് മുസ്ലിമീങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നീ നോക്കുക, അനാഥനായാണ് അവിടുന്ന് ജനിച്ചത്, ദരിദ്രനായാണ് അവിടുന്ന് വളർന്നത്, 40 വയസ്സുവരെ നാട്ടിൽ പ്രത്യേകിച്ചൊരു അധികാരമോ സ്ഥാനമോ അവിടത്തേക്കില്ലായിരുന്നു. 40 വയസ്സിന് ശേഷം ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് മക്കയിൽ എഴുന്നേറ്റ് നിന്നു. പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ബുദ്ധിമുട്ടുകൾ എണ്ണമില്ലാത്തവ അനുഭവിച്ചു. അവിടുത്തെ അനുചരന്മാരിൽ പലരും ദരിദ്രരായിരുന്നു, അടിമകളായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ആ സമൂഹത്തെ 23 വർഷക്കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാക്കന്മാരാക്കി മാറ്റി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം നോക്കുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം നോക്കുക, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലം നോക്കുക, അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലം നോക്കുക, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാന്റെ കാലം നോക്കുക, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലം നോക്കുക, ഹാറൂൻ റഷീദിന്റെ കാലം നോക്കുക. 100 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രം വായിക്കുക. ഇസ്ലാമിക സമൂഹമായിരുന്നു ലോകത്തിന്റെ ഇമാമുമാരായി നിലകൊണ്ടത്. അന്ന് പാശ്ചാത്യ സമൂഹങ്ങൾ ഇരുട്ടിലാണ്. ആ സമൂഹം സഭയുടെ അടിച്ചമർത്തലുകളിൽ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിച്ചമർത്തലുകളിൽ ഞെരിഞ്ഞമരുന്ന കാലഘട്ടമായിരുന്നു അത്. അവർക്ക് വിജ്ഞാനമോ സംസ്കാരമോ നന്മയോ അറിവോ ഖൈറാത്തുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ലോകത്തിന് വൈജ്ഞാനികമായി, വിശ്വാസപരമായി, സ്വഭാവപരമായി, സാംസ്കാരികമായി ഏത് മാർഗങ്ങൾ നീ മുന്നോട്ടെടുത്തോ, ഇസ്ലാമിക ചരിത്രം അവയിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നതായി നിനക്ക് കാണാം. അവർ ഇസ്ലാമിനെ മുറുകെ പിടിച്ച കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് പ്രശ്നം ഇസ്ലാമിനല്ല, ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന വ്യക്തികളുടേതാണ്. അവർ ദീനിനെ യഥാരൂപത്തിൽ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ മുസ്ലിമീങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ, അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ, പ്രിയപ്പെട്ട സഹോദര, ഇസ്ലാമാണ് പ്രശ്നമെന്ന് നീ വിചാരിക്കുകയും ഇസ്ലാമിന്റെ അണിയിൽ നിന്ന് നീ കുതറിമാറുകയും പാശ്ചാത്യൻ വിശ്വാസങ്ങളിലേക്ക്, നിരീശ്വര ചിന്താഗതികളിലേക്ക് നീ പോവുകയും ചെയ്താൽ എങ്ങനെയാണ് ഈ ദീൻ, അതിൻ്റെ സന്താനങ്ങൾ തന്നെ ഈ ദീനിനെ തള്ളിക്കളഞ്ഞാൽ എങ്ങനെയാണ്, നീയാണ് ഈ ദീനിനെ വഹിച്ചുകൊണ്ടിരിക്കെ എങ്ങനെയാണ് ഇതിന് വിജയമുണ്ടാവുക? അതാണ് ഒന്നാമത്തെ കാര്യം. മുസ്ലിമീങ്ങൾ പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നോക്കുന്നവർ പറയുന്ന കണ്ടില്ല, അവിടെ പ്രശ്നങ്ങളാണ്, കലാപങ്ങളാണ്, രക്തച്ചൊരിച്ചിലുകളാണ്. എന്തുകൊണ്ട്? ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾ യഥാരൂപത്തിൽ പിൻപറ്റിയത് കൊണ്ടാണോ? അല്ല, ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. അത് യഥാർത്ഥ ദീൻ അവർ പിൻപറ്റാത്തത് കൊണ്ടാണ്. പിൻപറ്റിയ കാലഘട്ടത്തിൽ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി എന്നതാണ് അതിനുള്ള തെളിവ്. ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇസ്ലാമിൽ എന്ത് പ്രശ്നം കണ്ടാലും ആളുകളെ പറ്റി പറയും, അതൊന്ന് യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള മറുപടി എന്താണ്? ഇതാ, ഇസ്ലാമിനെ സഹാബികൾ യഥാരൂപത്തിൽ മുൻപ് അവർ പിൻപറ്റിയപ്പോൾ, സലഫുകൾ പിൻപറ്റിയപ്പോൾ അള്ളാഹു വിജയം നൽകിയിട്ടുണ്ട്. ഹാറൂൻ റഷീദ് കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ കയറി നിന്ന് ഒരു മേഘം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് നോക്കിക്കൊണ്ട് അദ്ദേഹം നീ പോയിക്കോ, സൂര്യനെ അതാ ഉദിച്ചു വരുന്ന അദ്ദേഹം നീ പോയിക്കോ, എന്റെ അതിർത്തിയിലല്ലാതെ നിനക്ക് ഉദിച്ചു വരാൻ കഴിയില്ല, എന്റെ അതിർത്തിയിലല്ലാതെ നിനക്ക് പോകാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഇസ്ലാമിക ഖിലാഫത്ത് വളർന്നു പടർന്നു പന്തലിച്ച, ലോകത്തിന് മുസ്ലിമീങ്ങൾ നേതൃത്വം നൽകിയൊരു കാലഘട്ടമുണ്ട്. ചരിത്രത്തിൽ കാണാം, ഖിലാഫത്തിൽ ഖുലഫാഉകളിൽ ചിലർ പാശ്ചാത്യ നാടുകളിലേക്ക് സമ്മാനമായി അക്കാലഘട്ടത്തിൽ ക്ലോക്ക് കൊടുത്തയച്ചു. അത് 12 മണിയായപ്പോൾ ബെല്ലടിച്ചപ്പോൾ ആ നാട്ടിലുള്ള ആളുകളെല്ലാം അതിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ്. ഇതെന്താണെന്ന് മനസ്സിലാകാതെ, അങ്ങനെ ഒരു കാലം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഇന്ന് മുസ്ലിം സന്താനങ്ങൾ തന്നെ, മുസ്ലിം സഹോദരങ്ങൾ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ പ്രശ്നം. സഹോദരങ്ങളെ, ഇസ്ലാമല്ല മുസ്ലിമീങ്ങളുടെ പ്രശ്നം, ഇസ്ലാമിനെ അവർ പിൻപറ്റാത്തതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പാശ്ചാത്യ സമൂഹത്തിലേക്ക് നോക്കി അത്ഭുതം കൂറുന്ന നീ പാശ്ചാത്യ സമൂഹത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ നാടുകളെ അവിടെ നോക്കി അസൂയപ്പെടില്ലായിരുന്നു. ആ നാടുകൾ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കുത്തിവെച്ചു കൊടുത്തുകൊണ്ടാണ്. ഒരുത്തരെ കൊന്നാലും വേണ്ടില്ല, ചതിച്ചാലും വേണ്ടില്ല, കളവ് പറഞ്ഞാലും വേണ്ടില്ല, എന്തെല്ലാം ചെയ്താലും വേണ്ടില്ല, പണമുണ്ടാക്കണം. അതാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഡ്രീം, അതല്ലെങ്കിൽ അമേരിക്കൻ സ്വപ്നം. ആരെ ചതിച്ചാലും വേണ്ടില്ല, ആരെ വഞ്ചിച്ചാലും വേണ്ടില്ല, എനിക്ക് കൊട്ടാരമുണ്ടാകണം, എനിക്ക് സമ്പത്തുണ്ടാകണം. അവിടെ ഉമ്മയോ വാപ്പയോ സഹോദരങ്ങളോ ഒന്നുമില്ല. പാശ്ചാത്യ സമൂഹങ്ങളിൽ നോക്കുക, 5-6 മക്കളെ വളർത്തിയ അമ്മമാർ ഒറ്റക്കാൻ, ഉമ്മമാർ ഒറ്റക്കാൻ, തിരിഞ്ഞു നോക്കാൻ മക്കളില്ല, അവരെ തിരിഞ്ഞു നോക്കാൻ ശ്രദ്ധിക്കാൻ ആളുകളില്ല. രാജ്യങ്ങളുടെ ചരിത്രം, രാജ്യങ്ങളുടെ എണ്ണം എടുത്തു നോക്കുക, സ്ഥിര വിവരക്കണക്കുകൾ എടുത്തു നോക്കുക, 60-70 വയസ്സായിട്ടും 80 വയസ്സായിട്ടും അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി, വാടക കൊടുക്കുന്നതിന് വേണ്ടി, ജീവിത മര്യാദക്ക് കഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ജോലിയെടുക്കുന്ന സ്ത്രീകൾ, എൺപത് വയസ്സായിട്ട് ഒരു ജോലി അവസാനിപ്പിക്കുന്നില്ല. അനീതിയും പലിശ കൊണ്ട് ബുദ്ധിമുട്ടി, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എപ്പോൾ റേപ്പ് ചെയ്യപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ബലാത്സംഗം സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആയിരവും അതിൽ താഴെയും ആളുകളെ ഉപദ്രവിച്ചവർ, കൊന്നവർ ഒന്നോ രണ്ടോ വർഷം ജയിലിൽ കിടന്നാൽ അവനത് പുറത്തിറങ്ങി നടക്കുന്നു. ഈ അവസ്ഥയിലാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പലതും ജീവിക്കുന്നത്. അവിടങ്ങളിൽ പലതും അതിലുള്ള അതൃപ്തിയത പുറത്തു വരുന്നു. പണക്കാർ കൂടുതൽ പണക്കാരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു. അവിടെയുള്ള അവസ്ഥകൾ യഥാരൂപത്തിൽ വീക്ഷിക്കുന്നവർക്കത് ബോധ്യപ്പെടും. ആത്മഹത്യകളുടെ കണക്കെടുത്ത് നോക്കുക, മുസ്ലിം രാജ്യങ്ങൾ അതിൽ എത്രയോ കുറവിലാണ്, എത്രയോ പിന്നിലാണ്. പല രാജ്യങ്ങളിലും ആത്മഹത്യ എന്നത് മുസ്ലിം രാജ്യങ്ങളിൽ പലതിലും തീർത്തും സംഭവിക്കാത്ത വളരെ വിരളമായ കാര്യമാണ്. എന്നാൽ അത് പാശ്ചാത്യ നാടുകളിൽ ആത്മഹത്യ ഗണ്യമായി വർദ്ധിക്കുന്നു. ഇതൊക്കെ കണക്കുകളാണ്. ഈ രാജ്യത്തെ നോക്കിയാണ് നീ അസൂയപ്പെടുന്നത്. എപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം ഇസ്ലാമല്ല. രണ്ട്, ഈ പറയപ്പെട്ട വലിയ പുരോഗതിയുടെ നാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അവ യഥാർത്ഥ പുരോഗതിയിലേ അല്ല. ഇതാണ് പുരോഗതിയെങ്കിൽ ഈ പുരോഗതി ആർക്കാണ് വേണ്ടത്? ഏത് ബുദ്ധിയുള്ള മനുഷ്യനാണത് സ്വീകരിക്കുക? അതാണ് സഹോദരങ്ങളെ, ഒന്നാമത്തെ മുസ്ലിമീങ്ങളിലേക്ക് നിരീശ്വരവാദം കടന്നു വരുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം അതാണ്. ഈ കാലഘട്ടത്തിൽ ഭൗതികത എന്നത്, അതിനുവേണ്ടിയുള്ള മത്സരം എന്നത് ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ വരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്കൂളിലേക്ക് വരുന്നത് മുതൽ, ഒന്നാം ക്ലാസ് മുതൽ കുട്ടികൾ കേൾക്കുന്നത് എന്താണ്? മോനെ നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ, 10 SSLC അതുപോലെ അതിന് ശേഷമുള്ള ഡിഗ്രിയും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പണമുണ്ടാക്കാൻ കഴിയില്ല. എന്തിനാ പഠിക്കുന്നത്? സംസ്കാരം ഉണ്ടാകാനാണോ? സ്വഭാവം നന്നാകാനാണോ? ആളുകളോട് പെരുമാറുന്നതിൽ മാറ്റം ഉണ്ടായല്ല. എന്തിനാ പഠിക്കുന്നത്? പണമുണ്ടാക്കാനാണ്. പണം മാത്രമാണ് മുന്നിലെ ലക്ഷ്യം. ഇത് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അത് ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ട ഒരു സമൂഹം, അവരുടെ മുന്നിൽ നന്മ എന്നാൽ പണം മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയത്, അവിടുന്ന് വഫാത്തായത്, ഒരു ഉയർന്നു നിന്നാൽ, ഒരു ഉയരമുള്ളയാൾ നല്ലപോലെ എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്ന ഒരു ചെറിയ കുടിലിലാണ്. അവിടുന്ന് വഫാത്തായി പോകുമ്പോൾ അവിടുത്തെ പടയെങ്കി പണയത്തിലാണ്. പക്ഷേ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ കുടിൽ അവിടുത്തെ വിജയത്തെ നിർണയിച്ചിട്ടില്ല. പണക്കാരായ സഹാബികൾ അവിടുത്തെ ചുറ്റുപാടുമുണ്ട്. ആ സഹാബികളുടെ പണത്തിൽ നിന്ന് ഒരു ദീനാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വീട്ടിൽ കയറി വന്നു. അവിടുന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തെ പായയിൽ കിടന്നതിന്റെ അടയാളമുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, കൈസറും കിസ്റയും കിടന്നുറങ്ങുന്നത് പട്ടുമെത്തകളിലാണ്. നബിയെ, താങ്കൾക്ക് വേണ്ടി ഒരു കിടക്ക ഉണ്ടാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അമാ തർദ യാ ഉമർ അൻ തകൂന ലഹുമുദ്ദുനിയ വലനൽ ആഖിറ? ഉമറെ, അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവും ആയിത്തീരുന്നത് നിനക്ക് തൃപ്തികരമല്ലേ എന്ന് ചോദിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അനുയായികൾ, അവിടുത്തെ ദീൻ പഠിച്ചവർ, അത് പിൻപറ്റുന്നവർ, അവർക്കെങ്ങനെയാണ് ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് മുന്നിൽ അത് അവരുടെ അളവുകോലുകളായി മാറുക? ഈ ദുനിയാവിനോടുള്ള ഭ്രമം നിരീശ്വരവാദത്തിന് വളർച്ച നൽകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നിരീശ്വരവാദത്തെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, അവരുടെ ഹൃദയത്തിൽ നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ കുട്ടികളെ ദാനശീലം പ്രേരിപ്പിക്കണം. സമ്പത്തല്ല ഏറ്റവും വലിയ കാര്യമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കണം. സംസ്കാരവും നന്മകളും സ്വഭാവവും വിശ്വാസവും ഇബാദത്തുകളും അള്ളാഹുവിനോടുള്ള പേടിയും തവക്കുലും, ഇതൊക്കെയാണ് നന്മകൾ. ഈ പറഞ്ഞ സമ്പത്ത് അത് നിനക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല. ഇതാ രോഗം വന്നപ്പോൾ, ഒരു വൈറസ് ബാധിച്ചപ്പോൾ, ആളുകൾ ഇതാ കയ്യിലുള്ള സമ്പത്ത് ബാഗുകളിലാക്കി കൊണ്ടുവന്ന് മുന്നിലിട്ട് കൊടുക്കുകയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആർക്കാണ് ജീവൻ രക്ഷിച്ചു കൊടുക്കാൻ കഴിയുന്നത്? നിന്റെ സമ്പത്ത് ആത്യന്തികമായ വിജയമല്ല. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നിരീശ്വരവാദത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന രൂപത്തിൽ പ്രചരിക്കുന്ന ശുബുഹത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ, മതത്തിൽ സംശയമുണ്ടാക്കുന്ന ചിന്താഗതികൾ, അത് കൂടുതലാകുന്നതിന് ഒരു കാരണം കുഫാറുകൾ, മുശ്രിക്കുകൾ അവരുമായി ഇടകലരുന്നതാണ്. ഇസ്ലാമിക വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോകുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന് മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ലാതെ ഇടകലരുന്നതാണ്. മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസവും അവരുടെ സ്വഭാവങ്ങളും അവരുടെ സംസ്കാരങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി മാറി നിൽക്കേണ്ടതുണ്ട്. ഒരു മദ്യപാനിയും ഒരു മദ്യപാനിയും മദ്യം ഉപേക്ഷിക്കുന്നവനും കൂടിയിരുന്നാൽ ഈ പറഞ്ഞ വൃത്തികേട് മറ്റുള്ളവനിലേക്ക് പകരാൻ സാധ്യതയുണ്ട് ഇല്ലേ. നമ്മുടെ മക്കൾ അവർ വളർന്നു വരുമ്പോൾ കള്ളു കുടിക്കുന്ന ഒരുത്തനുണ്ട് നാട്ടിൽ, നീ പോയി അവൻ്റെ ഒപ്പം കളിച്ചോ എന്ന് പറയോ? എന്തുകൊണ്ട് പറയില്ല? മദ്യം മോശമാണ് എന്ന് നമുക്കറിയാം. അതിനേക്കാൾ മോശമാണ് ശിർക്ക്, അതിനേക്കാൾ മോശമാണ് കുഫർ, അതിനേക്കാൾ മോശമാണ് നിരീശ്വരവാദം, അതിനേക്കാൽ മോശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിലുള്ള വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക എന്നത്. പക്ഷെ ആളുകൾക്കത് പ്രശ്നമല്ല, ആളുകൾക്കത് കുഴപ്പമില്ല. നാട്ടിൽ അറിയപ്പെട്ടൊരു സ്ത്രീലമ്പടൻ അവന്റെ ഒപ്പം നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുമോ? പറഞ്ഞേക്കില്ല. എന്തുകൊണ്ട്? അത് മോശത്തരമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് ശിർക്ക് എന്നത്. എല്ലാ നന്മകളെയും വടിച്ചു കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന തിന്മയാണ് ശിർക്കും കുഫറും നിരീശ്വരത്വവും. അതുള്ള ആളുകളുടെ അരികിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു പ്രയാസമില്ല. സ്കൂളിൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ, അവന്റെ ദീൻ എന്താ, അവന്റെ സ്വഭാവം എന്താ, ആളുകൾക്കറിയില്ല. എത്രയെത്ര മക്കൾ തിന്മകളുടെ, വൃത്തികേടുകളുടെ, തോന്നിവാസങ്ങളുടെ അന്ധകാരങ്ങളിലേക്ക് വീണുപോയത് ഈ സ്കൂളുകളിലെ കുട്ടികളിലെ ഫ്രണ്ട്സ് കൊണ്ടാണ്. വളരുന്ന വീട്ടിലുള്ള സംസ്കാരവും സ്വഭാവവും മറ്റൊന്ന് പകർന്നു കൊടുക്കും. അതോടൊപ്പം പ്രചരിക്കപ്പെടുന്ന, വ്യാപകമായി പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കപ്പെടുന്ന ആശയക്കുഴപ്പം, ഇതിനിടയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിൽ അവൻ രക്ഷപ്പെട്ടു പോയാലാണ് അത്ഭുതം. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ അത്ഭുതം നശിച്ചവരെങ്ങനെ നശിച്ചു എന്നതിലല്ല അത്ഭുതമുള്ളത്, മറിച്ച് ഈ കാണുന്ന കുഴപ്പങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലാണ് അത്ഭുതം. നശിച്ചുപോയ ആൾക്കാരെങ്ങനെ നശിച്ചുപോയി എന്നുള്ളതിലല്ല അത്ഭുതം, അതിന് അവരെന്നാണ് കാരണക്കാർ. പക്ഷെ രക്ഷപ്പെട്ടു പോയവർ എങ്ങനെ ഇതിനിടയിൽ കിടന്ന് രക്ഷപ്പെട്ടു എന്നതാണ് അത്ഭുതം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുകയാണ്, അല്ലാഹു പറയുന്നു, വലൻ തർദ അൻക യഹൂദു വലൻ നസാര ഹത്താ തത്തബിഅ മില്ലതഹും. യഹൂദരാകട്ടെ നസാറാക്കളാകട്ടെ, അവരുടെ മതം നീ പരിപൂർണമായി പിൻപറ്റുന്നതുവരെ അവർ നിന്നെ തൃപ്തിപ്പെടുകയില്ല. ആളുകൾ ഇസ്ലാമിനെ ഉപേക്ഷിക്കുകയാണ്, ദീനിന്റെ അടയാളങ്ങൾ മാറ്റിവെക്കുകയാണ്. എന്തിന്? ഗോപാലന്റെയും ജോസഫിന്റെയും തൃപ്തി കിട്ടാൻ, അവന്റെ പ്രശംസ കേൾക്കാൻ. ഓ, നിന്റെ താടി കണ്ടാൽ എനിക്ക് പേടിയാവുന്നു, വില്ലാതനെ പോലുണ്ട്. അവനത് അടുത്ത ദിവസം തന്നെ താടിയൊക്കെ പഠിച്ച് സുന്ദരനായി പുറത്തു വരാൻ, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ. ഓ, നീ ഒരു തീവ്രവാദിയാണോ? പിന്നെ അസ്സലാമു അലൈക്കും എന്റെ വായ തന്നെ വരില്ല. ഇങ്ങനെ ദീൻ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ശരി, എത്രമാത്രം നിങ്ങൾ ഉപേക്ഷിക്കും? ഇസ്ലാം അതിനെ ആളുകൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ അവന്റെ ദീനിൽ നീ പോയി പൂർണ്ണമായി മുങ്ങിക്കുളിക്കുന്നത് വരെ അവർ നിങ്ങളെ തൃപ്തിപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കാൻ. എത്ര ഹക്കാണ് പറഞ്ഞത്, എത്ര വലിയ സത്യമാണ് അല്ലാഹു പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ലേ ഇവരൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി താടി പഠിച്ച ആളുകളെ നോക്കി, ആ നീ നമ്മക്കൊക്കെ വേണ്ടി താടി പഠിച്ചല്ലേ, പൊയ്ക്കോ എന്നാരെങ്കിലും പറയുന്നുണ്ടോ? നീ ഞങ്ങളുടെ ഒക്കെ വർത്താനം കേട്ട് ഖുർആനിലെ കുറെ നിയമങ്ങൾ ഒഴിവാക്കിയതല്ലേ, നിന്നെ ഞങ്ങൾ തൽക്കാലം വിടാ, ബാക്കിയുള്ളവനെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, വലൻ തർദ അൻക യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. അവരുടെ മില്ലത്ത് പിൻ, അവരുടെ മാർഗം നീ പരിപൂർണമായി പിൻപറ്റുന്നത് വരെ അവർ നിന്നെ തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ കൂട്ടുകെട്ടുകൾക്കിടയിൽ ജീവിച്ചാൽ ഈ പറഞ്ഞ നിരീശ്വര ചിന്താഗതികൾ പ്രചരിക്കാനും അത് മനസ്സിലേക്ക് കയറിപ്പറ്റാനുമുള്ള വലിയ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെയാണ് പലപ്പോഴും തുറന്നു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു നിങ്ങളെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് പുറത്തു നൽകാനും നിങ്ങളെ ശുദ്ധീകരിക്കുവാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാത്തവർ, ദീൻ ഉപേക്ഷിച്ചവർ, അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അങ്ങേയറ്റം വഴിദൂരം അകലേക്ക് പോകണമെന്ന്. ഈ മാർഗത്തിൽ നിങ്ങൾ പോകുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. കുഫാറുകൾ മുശ്രിക്കീങ്ങൾ അവർക്കിടയിൽ ഇടകലർന്ന് കഴിഞ്ഞുകൂടുക എന്നത്, അവർക്കിടയിൽ അവരെപ്പോലെ തന്നെ മുന്നോട്ടു പോവുക എന്നത് ഇസ്ലാമിനെ ഇല്ലാതെയാക്കി കളയും. മുസ്ലിമിന് മുസ്ലിമിൻ്റെ വ്യതിരിക്തത വേണം, അവൻ്റെ ദീനുമായി അവൻ മാറി നിൽക്കണം. അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ നിൽപ്പിലും താമസത്തിലും ഇടപഴകലിലും ഒക്കെ ഈ വ്യതിരിക്തത ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇത് പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ, പുറമേക്ക് ഇസ്ലാം പുറത്തേക്ക് കാണിക്കുന്ന ഉള്ളിൽ കുഫർ പൊച്ചു പുലർത്തുന്ന മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറയാൻ, മുനാഫിക്കുകൾ അവരാഗ്രഹിക്കുന്നത് അവർ നിഷേധിച്ചതുപോലെ നിങ്ങളും നിഷേധിക്കണമെന്നാണ്. അല്ലാന്റെ ഖുർആനിൽ ആയത്താണ്. അവർ നിഷേധിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിലും നിഷേധം കയറിപ്പറ്റണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആരെ പറ്റി പറഞ്ഞത്? പുറത്തേക്ക് ഇസ്ലാം കാണിക്കുന്നതിനെ പറ്റി പറഞ്ഞത്, മുനാഫിക്കിനെ പറ്റി. അപ്പോൾ പുറത്തേക്ക് പോലും ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്? നീ ഇസ്ലാം ഉപേക്ഷിക്കണമെന്നാണ്, ഈ ദീൻ ഒഴിവാക്കണമെന്നാണ്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ പലപ്പോഴും പിന്നെ സഹകരണവും പിന്തുണയും പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ എന്തെങ്കിലും അടയാളം പുറത്തേക്ക് കാണുമ്പോഴത്തേക്ക് അവന് തൃപ്തിയില്ലാതായി. അവന് ദീനിന്റെ എന്തെങ്കിലും ഒരു അടയാളം ഒരുത്തൽ പുറത്തു പറഞ്ഞാൽ അവന് പ്രശ്നമായി. നമ്മുടെ നാട് തന്നെ അതിന് എത്രയോ തവണ ഉദാഹരണമായിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ സമയത്ത് നിലവിളക്ക് കത്തിച്ചാൽ കുഴപ്പമില്ല, അവിടെ ഹോമം നടത്തിയാൽ കുഴപ്പമില്ല, തീ കത്തിച്ചാൽ കുഴപ്പമില്ല, ഒന്നിനും പ്രശ്നമല്ല. എന്നാൽ ആരെങ്കിലും ഒരാളൊന്ന് ഫാത്യോദി ഒക്കെട്ടെ അവിടെ ഏതായാലും തുടങ്ങിയത്, എന്ന് നമുക്ക് ഫാത്യോദ എന്ന് പറഞ്ഞാലോ? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും യോജിക്കോ? ഇല്ല. എന്തിന്? അവരുടെ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ആചാരത്തിൽ ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ തീവ്രവാദിയാക്കി കളയും. അത് അത്രമാത്രമുള്ള സ്വാതന്ത്ര്യവും മതേതരത്തൊക്കെ മതി എന്നാണ് ആളുകൾ പറയുന്നത്. ഈ പറയുന്നത് നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ എത്തിപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. മുസ്ലിം മുസ്ലിമായി വ്യതിരിക്തമായി നിൽക്കണം, വേറിട്ട് നിൽക്കണം, അവന്റെ ദീനിന്റെ വ്യതിരിക്തത അവൻ കാത്തുസൂക്ഷിക്കുക എന്നത് ദീൻ നിലനിർത്താനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാരണം നിരീശ്വരവാദത്തിന്റെ പ്രചാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിക്കുന്ന ബിദ്അത്തുകളാണ്. ബിദ്അത്തുകൾ നിരീശ്വരവാദത്തിന് വഴിയൊരുക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം, മൻ മഷാ ഇലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് മഷാ ഇലാ ഹദ്മിൽ ഇസ്ലാം. ആരെങ്കിലും ഒരു ബിദ്അത്തുകാരന്റെ അരികിലേക്ക് ചെന്നാൽ അവൻ ഇസ്ലാമിനെ തകർക്കാനാണ് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബിദ്അത്തുകൾ നിരീശ്വരവാദത്തിന് വഴിയൊരുക്കുന്നു എന്ന് പറയുന്നത്? ചില ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, മതപുരോഹിതന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവർ ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ ഖുറാഫത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അവരുണ്ടാക്കിയിട്ടുള്ള പുത്തനാചാരങ്ങൾ, അത് കണ്ടുള്ള വെറുപ്പ് കൊണ്ടാണ് എത്രയോ പേർ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിന് കാരണങ്ങളിൽ ഒന്നതാണ്. അന്ധവിശ്വാസങ്ങളായി പലരും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടാത്ത അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവനുണ്ടാക്കിയിട്ടുള്ള തോന്നിവാസങ്ങൾ, ഇതാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ഇത്തരം ബിദഅത്തുകൾ ദീനിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ അല്ലാഹു പൂർത്തീകരിച്ചതാണ്. അതിനൊരു ഭംഗിയുണ്ട്, അത് ഒരു മനോഹരമായ ചിത്രത്തിന് തുല്യമാണ്. അതിലൊരു വര തെറ്റിച്ചാൽ ആ ചിത്രത്തിന്റെ ഭംഗിയില്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ, സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, ഇത് അല്ലാഹു നൽകിയ നിറമാണ്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതാണ് സിബ്ഗത്തല്ലാഹ്, ഇത് അല്ലാഹു നൽകിയ നിറമാണ്. ആ നിറം അതിലൊരു കളർപ്പുണ്ടാക്കിയാൽ ഈ ദീനിന്റെ ഭംഗിയില്ലാതെയാകും. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അല്ലാഹുവിനേക്കാൾ നന്നായി നിറം നൽകുന്ന മറ്റാരുണ്ട്? അല്ലാഹുവിനേക്കാൾ നല്ല ഒരു, അല്ലാഹു നൽകിയ മതത്തെക്കാൾ നല്ല ഒരു മതം നൽകുന്നവൻ മറ്റാരുണ്ട്? ഇസ്ലാമിൽ അതിലില്ലാത്തത് കടത്തിക്കൂട്ടി അത് ദീനിന്റെ പേരിലാക്കി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ ചിലർ ഇത് ദീനാണെന്ന് വിചാരിക്കുകയും അത്തരം ആചാരങ്ങളിൽ അത് കണ്ട് ഇസ്ലാമിനോട് തന്നെ വെറുപ്പുണ്ടാവുകയും ചെയ്യുന്നതിന് അത് കാരണമാകാറുണ്ട്. അത് പലപ്പോഴും അത് വിശദീകരിക്കേണ്ട കാര്യമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നിരീശ്വരവാദം ഏറ്റവും വേഗതയിൽ കയറിപ്പറ്റുക അള്ളാഹുവിൻ്റെ ദീൻ യഥാരൂപത്തിൽ പഠിക്കാത്തവനിലേക്കാണ്. യഥാരൂപത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൃത്യമായ രൂപത്തിൽ. എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഇന്റർനെറ്റ് കുറച്ച് നോക്കും, ഏതെങ്കിലും ഒരു പുസ്തകം നോക്കും, അവിടെ കേൾക്കും ഇവിടെ കേൾക്കും, അതല്ല പഠിത്തം. കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നില്ലെങ്കിൽ ആ ഹൃദയത്തിലേക്ക് നിരീശ്വരവാദം അതല്ലെങ്കിൽ ശിർക്ക് കുഫർ ഈ പറഞ്ഞത് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവ് നേടുക എന്നത് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. കാരണം ദീനിനെ കുറിച്ച് പഠിച്ചാൽ ഇതിൻ്റെ നന്മ മനസ്സിലാകും, ഇതിൻ്റെ മഹാസിനുകൾ, ഇതിൻ്റെ ഭംഗി എന്താണ് എന്നവന് തിരിച്ചറിയാൻ കഴിയും. പഠിക്കുന്നതിനനുസരിച്ച് ഈ ദീനിൻ്റെ കെട്ടുറപ്പ്, ഈ ദീൻ പരസ്പരം യോജിക്കുന്നത്, ഇതിൻ്റെ ഭംഗി ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന ഉറപ്പ് പഠിക്കുന്നതിനനുസരിച്ച് അവന് ബോധ്യപ്പെടും. പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിലോ, പഠിച്ചിട്ടില്ലെങ്കിലും അവന് മനസ്സിലാവില്ല. പഠിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തത്. ദീൻ അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവൻ പഠിച്ചിരുന്നെങ്കിൽ ദീനിൻ്റെ നന്മകൾ അവന് ബോധ്യപ്പെടുമായിരുന്നു, ഇസ്ലാമിൻ്റെ നന്മകൾ അവന് ബോധ്യപ്പെടുമായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് നിരീശ്വരവാദം അതിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാനുള്ള ചില കാരണങ്ങൾ. ഇതല്ലാതെയും ധാരാളം കാരണങ്ങൾ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങളിലൊന്ന് ഇൽഹാദി എന്നത്, നിരീശ്വരവാദം എന്നത്, അതിൻ്റെ പ്രചാരണത്തിനായി അവർ ഉപയോഗപ്പെടുത്തുന്ന തിയറികൾ പല രൂപത്തിലുണ്ട്. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില ചിന്താഗതികൾ, അതിൽ ചിലത് ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ്, മറ്റു ചിലത് ശാസ്ത്രീയമല്ല, ചില ചിന്താഗതികളാണ് കേവല ചിന്താഗതികൾ. ശാസ്ത്രീയമായ ചിന്താഗതികളിൽ പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന, ആളുകൾക്കിടയിൽ വ്യാപകമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയമായ ചിന്താഗതികൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് തിയറികൾ. ഒന്ന് ഡാർവിൻ തിയറിയാണ്, പരിണാമ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഡാർവിൻ തിയറി. പണ്ട് നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബയോളജി പുസ്തകമുണ്ട്, ടെക്സ്റ്റ് ബുക്കുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം മുതൽ ഏതാണ്ട് അവസാനത്തെ അധ്യായം വരെ മനുഷ്യന്റെ സൃഷ്ടിപ്പിലെയും അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പുകളിലും ഒക്കെയുള്ള അത്ഭുതങ്ങളാണ്. അതിലെ ഓരോ പാഠങ്ങളും വായിക്കുന്ന സന്ദർഭത്തിൽ ചിന്തിക്കുന്നവനാണ് എങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതം അവന് ബോധ്യപ്പെടും. എങ്ങനെയാണ് മനുഷ്യന് കാഴ്ച കാണാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് കേൾവി എത്തുന്നത്, എങ്ങനെയാണ് ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുക, അത്ഭുതകരമാണ്, അത്ഭുതകരമാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ. 10-ാം വർഷങ്ങൾക്ക് മുൻപ് അന്ന് പഠിച്ച ബയോളജിയാണത്. ഇപ്പോൾ അത് കൂടുതൽ വികസിച്ച കാലഘട്ടമാണ്. ഈ പറഞ്ഞതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം അവസാനത്തെ പാഠമുണ്ട്, ഒറിജിൻ ഓഫ് ദ സ്പീസീസ് എന്നോ എന്തോ മറ്റോ ആണ് അതിൻ്റെ തലക്കെട്ട്. ജീവജാലങ്ങളുടെ ഉത്ഭവം എങ്ങനെയാണ്, ആ അധ്യായം തുടങ്ങുന്നത് ആ പാഠപുസ്തകത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ പാഠപുസ്തകം എന്നാൽ തെറ്റുകൾ കടന്നുകൂടാത്ത പുസ്തകമാണ്, അതിലുള്ളത് അവർ സംശയിക്കുന്നില്ല. അതിൽ അവസാനത്തെ പാഠം എങ്ങനെ ജീവജാലങ്ങൾ ഉടലെടുത്തു എന്നതാണ്. ആ പാഠം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം ഈ കാണുന്ന ജീവജാലങ്ങളെയെല്ലാം നിർമ്മിച്ചത് ദൈവമാണ് എന്ന അഭിപ്രായമാണ്. അത് ആകെ രണ്ടു വരിയിലാണ്. എന്നിട്ട് അതിന് താഴെ കൊടുത്തിരിക്കാൻ അതിന് പ്രത്യേകിച്ച് യാതൊരു തെളിവുകളും സ്ഥിരപ്പെട്ട രൂപത്തിലില്ല. രണ്ടാമത്തേത് ഡാർവിൻ തിയറിയാണ്, അതാണ് തെളിവുകളുടെ പിൻബലമുള്ളത്. 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ കോലാണിത്. ഇന്ന് അതിനെതിരെ എതിർത്തു കഴിഞ്ഞാൽ ആളുകൾ വിദ്യാഭ്യാസ സംവിധാനത്തിനെതിരെ എതിർത്തു. എത്രയോ രാജ്യങ്ങളിൽ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് പഠിപ്പിക്കണമെന്ന് മാതാപിതാക്കൾക്ക് തെരഞ്ഞെടുക്കാമെന്നാണ്. ഒന്നല്ലെങ്കിൽ ദൈവവിശ്വാസം പഠിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റേ ഏതാവൻ്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവന് തെരഞ്ഞെടുക്കാം. എന്നാൽ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. എന്ന രക്ഷിതാവ് ആരെങ്കിലും ഇത് ചോദിക്കോ, മോനെ പറഞ്ഞത് തെറ്റാണ്, നീ അത് വിശ്വസിക്കാൻ പാടില്ല, അത് ഇസ്ലാമിന് വിരുദ്ധാണ്, അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധാണ്, ബുദ്ധിക്ക് വിരുദ്ധാണ്, പറഞ്ഞു കൊടുക്കോ? ഇല്ല. ഇങ്ങനെ പത്താം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, പിന്നെ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കുന്ന, എപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ചിന്താഗതിയാണ് ഡാർവിൻ തിയറി എന്നത്. എന്താണ് ഡാർവിൻ തിയറി എന്ന് പറഞ്ഞാൽ, ഡാർവിൻ തിയറി പറയുന്നത് പ്രകാരം ജീവജാലങ്ങൾ ആദ്യം ഒരു ഏകകോശമായിരുന്നു. ആ ഏകകോശം പിന്നീട് അത് വികസിക്കുകയും അത് വളരുകയും ചെയ്ത് രണ്ടു കോശമായി, ഇങ്ങനെ ജീവജാലം ഓരോന്നോരോന്നായി ഉടലെടുത്തു. ഉരകങ്ങളുണ്ടായി, പിന്നെ മത്സ്യങ്ങൾ, പിന്നെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുണ്ടായി, ജീവികളുണ്ടായി, നാല് കാലുള്ളത് രണ്ട് കാലുള്ളതുണ്ടായി, പിന്നെ അങ്ങനെ പറക്കുന്ന പക്ഷികളുണ്ടായി. ഇതൊക്കെ ക്രമേണ ക്രമേണയുള്ള മാറ്റങ്ങളിൽ നിന്നാണ്. ഇതെങ്ങനെയാണ് ഇയാൾ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇതൊരു ദ്വീപിൽ പോയി, അവിടെ പോയ ജീവികളെ നിരീക്ഷിച്ചു. ആ ജീവികൾ തമ്മിൽ കണ്ട സാദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ മനസ്സിലാക്കിയതാണ്, ഇതിൽ നിന്ന് വന്നതായിരിക്കും ഇത്. മനുഷ്യനെ നോക്കിയപ്പോൾ, ഞാൻ കണ്ണാടി നോക്കിയിട്ടാണോ എന്നറിയില്ല, മനുഷ്യനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു ഇത് കുരങ്ങെന്ന് വന്നതാണ്. ഇതാണ് തിയറിയുടെ അടിസ്ഥാനം. സാദൃശ്യമുള്ള ജീവികൾ, അത് വികസിച്ചു പരിണമിച്ചാണ് മറ്റു ജീവികൾ ഉണ്ടായത് എന്നാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിൽ വിശദീകരണങ്ങളുണ്ട്. അവർ പറഞ്ഞു, പിന്നെ ഉദാഹരണത്തിന് മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവം, അത് കൂടുതലായി ഉപയോഗിക്കപ്പെട്ടാൽ ആ ശരീരാവയവം കൂടുതൽ വളരും. ഏതെങ്കിലും ഒരു അവയവം കൂടുതലായി ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ അത് പതുക്കെ പതുക്കെ ഇല്ലാതെയാണ്. അങ്ങനെയാണ് ജീവികൾ വളർന്നു വളർന്നു വലുതായത്. ജിറാഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ജിറാഫ് അത് കഴുത്ത് ഇങ്ങനെ ഇല പൊട്ടിക്കുന്നതിന്, ഇല തിന്നുന്നതിന് വേണ്ടി നീട്ടാൻ തുടങ്ങിയപ്പോൾ നീട്ടി 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 ജിറാഫിന്റെ തല അത് നീണ്ടുപോയതാണ്. ഇങ്ങനെ കുരങ്ങ് അത് കുറച്ചു കാലം നടന്നു, നാല് കാലം നടന്നു, പിന്നെ കുറച്ചു കാലം രണ്ട് കാലം നടന്നു, കുറച്ചുകൂടി കാലം നിവർന്നു നിന്ന് ഒരു ചിത്രമായി വരക്കാറുണ്ട്. ഇത് സയൻസാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. ഇത് കേവല അനുമാനം മാത്രമാണ്, ഇയാൾ പോയി കണ്ടിട്ടൊന്നുമില്ല, ഇയാളുടെ അനുമാനമാണ്. ഇതിങ്ങനെ ആയിരിക്കാമെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. അതിൽ തന്നെ അവർ പറയുന്നത് കളവാണ്, ഇത് കേവല അനുമാനമാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ട, ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട തിയറികളിൽ, സിദ്ധാന്തങ്ങളിൽ ഏറ്റവും ദുർബലമായ, തീർത്തും ശക്തിയില്ലാത്ത ഒരു സാധാരണക്കാരന് വരെ ചിന്തിച്ചാൽ തനിച്ച വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാക്കാവുന്ന സിദ്ധാന്തമാണിത്. കാരണം ഈ മനുഷ്യൻ ഇത് വിശദീകരിച്ച ആൾ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ വളരെ കുറഞ്ഞ ജീവികളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളൂ. ഇതങ്ങനെ വന്നു, അതിങ്ങനെ വന്നു. ഭൂമിയിൽ ഇനി ജീവജാലങ്ങൾ ബാക്കി കിടക്കുകയാണ്. അയാൾ പറഞ്ഞതിനപ്പുറത്തും ജീവജാലങ്ങൾ അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്, ഈ ഡാർവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. ഇക്കാലഘട്ടത്തിൽ മാത്രം മനുഷ്യൻ കണ്ടെത്തിയ അത്ഭുതകരമായ ജീവികൾ എത്രയോ വേറെയുണ്ട്. മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത, ഇങ്ങനെയൊക്കെ ജീവികൾ ഉണ്ടായിരിക്കുമോ എന്ന് അവന്റെ ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത തരം ജീവികൾ ഓരോ ദിവസവും മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവികൾക്കൊന്നും പരിണാമ സിദ്ധാന്ത പ്രകാരം വിശദീകരണം നൽകുക എന്നത് സാധ്യമേ അല്ല, അസാധ്യമാണ്. മനുഷ്യന് സാധിക്കില്ല. മനുഷ്യ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഏതാണ്ട് 80% എണ്ണമെടുത്താൽ 80% അല്ലെങ്കിൽ അതിലേക്കാൾ കൂടുതലുള്ള ജീവികൾ പ്രാണികളാണ്, പുഴുക്കൾ, പ്രാണികൾ. എണ്ണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഉറുമ്പിന്റെയൊക്കെ എണ്ണം നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഏറ്റവും കൂടുതലുള്ള ജീവവിഭാഗം ഇതാണ്. പരിണാമ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുള്ള ജീവികൾ ഇവരാണ്. കാരണം ഇവർ വളരുന്നില്ല, ഇവരെന്താ വലുതാകാത്തത്? 80% ജീവികൾ ഇപ്പോൾ ഇത്രയും വലുപ്പത്തിൽ തന്നെ ജീവിക്കുന്നത്. ആര് മനസ്സിൽ ആലോചിച്ചാലും ചിന്തിച്ചു കഴിഞ്ഞാൽ വലുപ്പം കൂടാന്നുള്ളത് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ്. എന്തേത് വളരാത്തത്? എന്റെ ഉറുമ്പൊന്ന് ഒന്ന് കുറച്ച്, ഇപ്പോഴുള്ള ഉറുമ്പുകളൊന്ന് കുറച്ച് വലുപ്പം കൂടി, കുറച്ച് മസിലൊക്കെ വെച്ച് മുന്നോട്ട് വരാത്തത്? എന്റെ ഉറുമ്പ് ഇപ്പോഴും ചെറുതായി ഊതിയാൽ തെറിക്കുന്ന വലുപ്പത്തിൽ തന്നെ ജീവിക്കുന്നത്? നിസ്സാരമായൊരു ജീവിയാണത്. എന്തേത് വളരാത്തത്? 80% ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവജാലങ്ങൾ പ്രാണികളാണ്. അതിൽ പലതും അത്ഭുതകരമായ വൈവിധ്യങ്ങളാണ് വെച്ചുള്ളത്. പൂമ്പാറ്റയുടെ ചിറക് നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, എന്താണ് അതിലെ അത്ഭുതം! എങ്ങനെയാണ് അതിലെ അതിലെ വരകളും അതിലെ കുറികളും ഉള്ളത്! അത് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണത്. എന്തുകൊണ്ടാണ് അതിന് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? പരിണാമ സിദ്ധാന്തത്തിൽ അത്ഭുതപ്പെടുത്തുന്ന അവരെ കുഴക്കിയ ചോദ്യങ്ങളിൽ ഒന്നാണ് എന്തുകൊണ്ട് പക്ഷികൾ പറന്നു തുടങ്ങി എന്നുള്ളത്. എങ്ങനെയത് പറക്ക? ഇത്രയും കാലം നടന്നിട്ട് നമുക്കാർക്കും കൈകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം അടിച്ചു നോക്കാൻ തോന്നാത്തതിന്റെ? പറക്കൽ എന്തായാലും സൗകര്യമുള്ള ഒരു കാര്യമാണല്ലോ. എന്തുകൊണ്ട് പക്ഷികൾ അവർ മാത്രം ഇങ്ങനെ ഒരു ജീവി വിഭാഗമായി എന്തുകൊണ്ടാണ് അവർ പറക്കണമെന്ന് ചിന്തിച്ചത്? എങ്ങനെയാണ് അവർക്ക് ചിറകുകൾ ഉണ്ടായത്? എങ്ങനെയാണ് ഇത്ര അത്ഭുതകരമായി അവർക്ക് ഈ പറക്കുന്ന സംവിധാനങ്ങൾ പഠിക്കാൻ സാധിച്ചത്? ഒരു കിളിയുടെ അതേ വലുപ്പത്തിൽ നമ്മളെ കൈമ രണ്ട് ചിറകും കെട്ടിവെച്ചിട്ട് പറന്നാൽ എങ്ങനെ ഉണ്ടാവും? പറക്കാൻ പറ്റുമോ? സാധിക്കുന്നില്ല, നമുക്കാർക്കും സാധിക്കുന്നില്ല. എങ്ങനെ ഈ കിളികൾക്ക് ഇത്ര സങ്കീർണമായ രൂപത്തിൽ പറക്കാൻ സാധിക്കുന്നു? ഇത് അത്ഭുതങ്ങളാണ്. എങ്ങനെ ഇതൊക്കെ വിശദീകരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിറാഫിന്റെ തല നീണ്ട കാര്യം കഥ പറഞ്ഞപ്പോൾ ചില ആളുകൾ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് മാനിന്റെ തല നീളുന്നില്ല? അതുതേപോലെ ഇല നിന്ന് ജീവി തന്നെയാണല്ലോ. എന്തേ ജിറാഫിന്റെ തല നീണ്ടതുപോലെ മാനിന്റെ തല എന്തേ നീളാത്തത്? രണ്ടു ചോദ്യം ചോദിച്ചാൽ തിരിച്ചുത്തരം പറയാൻ പറ്റാത്ത ഇത്ര ബുദ്ധിശൂന്യമായ ഒരു സിദ്ധാന്തം ശാസ്ത്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടത് വേറെ ഉണ്ടാവില്ല. ഇതിനെ ചോദ്യം ചെയ്ത ആളുകൾ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചതായി കാണാം. അവർ പറഞ്ഞു, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്. കുരങ്ങനാകട്ടെ ശരീരത്തിലെല്ലായിടത്തും രോമമുണ്ട്, ധാരാളം രോമമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന് രോമമില്ലാത്തത്? അപ്പോൾ ഇയാൾ പറഞ്ഞു ഡാർവിൻ പറഞ്ഞതാണിത്. ആലോചിക്കണം, ഇയാൾ ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തനായിരുന്ന മനുഷ്യനല്ല, ശാസ്ത്രജ്ഞന്മാർ വലിയ കാര്യത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ഈ പറഞ്ഞ ആള്. അദ്ദേഹം പറഞ്ഞു, രോമത്തിന് പ്രത്യേകിച്ചൊരു ഉപയോഗമില്ല. അപ്പൊ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായപ്പോൾ രോമത്തിന് പ്രത്യേകിച്ചൊരു ആവശ്യമില്ലാത്തൊരു രോമമില്ലാതായിപ്പോയി. ശരി, മനുഷ്യന്റെ കൂട്ടത്തിൽ ആണുണ്ട് പെണ്ണുണ്ട്, അതിന്റെ പെണ്ണിന് മാത്രം രോമം കുറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു, അത് പെണ്ണിന്റെ ഭംഗിക്ക് ആവശ്യമാണ്. അതെങ്ങനെ ശരീരത്തിന് മനസ്സിലായി? അതെങ്ങനെ ശരീരത്തിന് ബോധ്യപ്പെട്ടു? മാത്രവുമല്ല, ഇയാളെ കുഴക്കിയ ചോദ്യങ്ങളിലൊന്നാണ് തലയിലെ മുടി എന്തേ പോവാത്തതെന്ന്. എന്തേ തലയിലെ മുടി? അതിന് പറഞ്ഞ ഉത്തരം, സുബ്ഹാനല്ലാ, ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഉത്തരമാണ്. ഡാർവിൻ പറഞ്ഞ ഉത്തരം, തലയിൽ മുടി പോകാതിരിക്കാനുള്ള, അത് ഈ രൂപത്തിൽ തന്നെ കൃത്യമായ രൂപത്തിലുള്ള മുടി നിൽക്കുന്നത്, അത് ഈ രൂപത്തിൽ തലമുടി അതിൻ്റെ മുകളിൽ നിന്ന് പോകാതിരിക്കാനുള്ള അയാൾ പറഞ്ഞു, തലയ്ക്ക് ഇടക്കിടക്ക് അടി കിട്ടുന്നത് കൊണ്ട് തലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. തലയ്ക്ക് അടി കൊള്ളുന്നതുകൊണ്ട് തല സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തലയുടെ മുകളിൽ രോമം വരാത്തത്. തിരിച്ചു ചോദിക്കട്ടെ, അപ്പം എൻ്റെ മൂക്കിൻ്റെ മേലെ വരാത്തത്? എന്തേ കവളും ഇല്ലാത്തത്? ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് അടി കിട്ടൽ, അടി തുടങ്ങിയാൽ ആദ്യം കിട്ടൽ മൂക്കുമ്പലും കവളത്തുമാണ്. എന്തേ മൂക്കിനും കവളിനും രോമമില്ലാത്തത്? മാത്രവുമല്ല, ശരീരത്തിൽ രോമം തലമല് മാത്രമല്ലല്ലോ, കക്ഷത്തിലുണ്ടല്ലോ. കക്ഷത്തിൽ അടി കിട്ടുന്നോണ്ടാണോ കക്ഷത്തിലെ രോമം ബാക്കിയായത്? ഗുഹ്യസ്ഥാനങ്ങളിൽ രോമമുണ്ടല്ലോ, എന്താ ഇനി അവനോട് ചോദിക്കാം? അപ്പോൾ ഇത്ര ബുദ്ധിശൂന്യമായ ഒരു ചിന്താഗതി, അത് സാധാരണ, ഞാൻ പറഞ്ഞു ഡാർവിൻ സിദ്ധാന്തം എന്നത് കേൾക്കുന്ന, അത് നിരീശ്വരവാദത്തിന്റെ തെളിവായി പറയുന്നവരോട് പലപ്പോഴും ഇത് കേട്ട് നിൽക്കുന്ന ആളുകൾ എന്തോ ഒരു അത്ഭുതം കേട്ടിരിക്കുന്ന പോലെയാണ് നിൽക്കാറുള്ളത്. ഒന്നും പറഞ്ഞതിന് തിരിച്ച് രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ ഉത്തരവിന് പറയാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് ഈ ജീവികൾ ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകുക എന്നത് ഈ പറഞ്ഞ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല. മാത്രമല്ല, കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് ഡാർവിൻ പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, കുരങ്ങനും മനുഷ്യനായിട്ട് നല്ല സാമ്യത ഉണ്ട്. ഇതാണ് കാരണത്തിൽ പ്രധാനപ്പെട്ട, രൂപത്തിൽ സാദൃശ്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ പഠനങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്നത് കുരങ്ങനേക്കാൾ മനുഷ്യന് സാദൃശ്യമുള്ളത് എലിയോടാണ്. മനുഷ്യൻ ഉണ്ടാകുന്ന മിക്ക രോഗങ്ങളും എലിക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവർ രോഗത്തിലുള്ള മരുന്നും മറ്റൊക്കെ ടെസ്റ്റ് ചെയ്യാറുള്ളത് എലിൻ്റെ മേലാണ്. കാരണം എലിക്ക് മനുഷ്യൻ്റെ ശാരീരിക സംവിധാനങ്ങളോട് വലിയ സാദൃശ്യമുണ്ട്. എന്ത് എലിയിൽ നിന്നാണ് മനുഷ്യൻ വന്നതെന്ന് പറയായിരുന്നു? സഹോദരങ്ങളെ, ഈ പറഞ്ഞ തിയറി കുട്ടികളിൽ ഇന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന രൂപത്തിൽ പറയാവുന്ന തിയറിയാണ്. അത്ഭുതം നോക്കൂ നിങ്ങൾ, ചെറിയ കുട്ടികളെ ദീൻ പഠിപ്പിച്ചാൽ അവർ പറയും, ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഈ മതം കുത്തിവെച്ചുകൊടുക്കുകയാണ്. എന്നാൽ ചെറിയ പ്രായത്തിൽ നിരീശ്വരവാദം കുത്തിവെച്ചാലോ? അത് സയൻസാണ്. എങ്ങനെയാണ് ആളുകളുടെ ബുദ്ധി തിരിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. രണ്ടും ഒരു നിലക്ക് പറഞ്ഞാൽ വിശ്വാസങ്ങളാണ്. നിരീശ്വരവാദം കൊണ്ട് ഒരു സ്വഭാവത്തിലൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, മതം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. പത്താം ക്ലാസ്സിലും മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം, വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്താണ് കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് എന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളുടെയും ചരിത്രത്തെ വികലമാക്കുന്ന പലതും പാഠഭാഗങ്ങളിൽ കാണാം. അത്തരം കാര്യങ്ങൾ അത് വേറെ തന്നെ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചിന്താഗതി ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കടത്തിക്കൂട്ടപ്പെട്ട ചിന്താഗതികൾ ഒന്നല്ലെങ്കിൽ കാര്യമായ ആളുകൾ പ്രചരിപ്പിക്കുന്നതിലൊന്ന് ബിഗ് ബാങ് തിയറി എന്ന് വിളിക്കപ്പെടുന്ന കാര്യമാണ്. എന്താണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്? അവർ പറയുന്നു ആകാശഭൂമികൾ, പ്രപഞ്ചം, ഇത് എല്ലാം ഒരു ചെറിയ ഒരു നുക്ത, ഒരു പോയിന്റ്, ഒരു ചെറിയ ഒരു കുത്ത്, ഒരു പൊട്ട്. ആ പൊട്ടിൽ ഈ പറഞ്ഞ ആകാശങ്ങളും ഭൂമിയും എല്ലാം ജാമായ രൂപത്തിൽ, അത് വളരെ സങ്കീർണമായ രൂപത്തിൽ അമർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത് പൊട്ടിത്തെറിച്ചു, ഇത് പൊട്ടിത്തെറിച്ചു. ഈ പൊട്ടിത്തെറിയിൽ പലതരത്തിലുള്ള രാസ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടന്നു. അങ്ങനെ പിന്നെ ഭൂമി ഈ കോലത്തിലുണ്ടായി. അതുപോലെ തന്നെ പിന്നീട് ഭൂമി രൂപത്തിലായി, അവിടെ ജീവനുണ്ടായി, ഇങ്ങനെ കാര്യങ്ങളുണ്ടായി. ഇതാണ് ഈ പറയപ്പെടുന്ന ബിഗ് ബാങ് തിയറിയുടെ ചുരുക്കം. ഇത് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവർക്ക് തെളിവായി പലപ്പോഴും പറയാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ചോദിക്കാം, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന കുത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ഒരു ചെറിയ പോയിന്റ്, അതാരാണ് ഉണ്ടാക്കിയത്? അതെങ്ങനെയാണ് അവിടെ വന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചതുപോലെ മുൻപ് ഖുർആനിൽ നാം ആയത്തായി അവതരിപ്പിച്ച് പറഞ്ഞതുപോലെ അം ഖുലിഖു മിൻ ഗൈരി ഷൈ, ഒന്നുമില്ലാതെ കുത്തങ്ങ് ഉണ്ടായതാണോ? അം ഖുലിഖു മിൻ ഗൈരി ഷൈ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ലെങ്കിൽ ആ കുത്ത് തന്നെ അതിനെ പഠിച്ചതാണോ? അം ഖലഖു സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ, അതല്ല അവരാണോ ഇനി ആകാശഭൂമികളെ മുഴുവൻ പഠിച്ചത്? ബൽ ലാ യൂഖിനൂൻ, എന്നാൽ അവർ ഉറച്ച വിശ്വാസമില്ലാത്തവരാണ്. ഒന്നാമത്തെ ചോദ്യം അതാണ്, ഈ ചെറിയ കുത്ത് ഇതെവിടുന്ന് വന്നു, ഇതെങ്ങനെ ഉണ്ടായി, അതിനെ ആരാണ് പഠിച്ചത്? വെറുതെ ഒരു കുത്തുണ്ടാവോ? രണ്ടാമത്തെ ചോദ്യം, ഈ കുത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ്. ഇത്ര കാലം ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്ന ഒരു കുത്തിന് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അതെന്റെ ഇത്രയും കാലം പൊട്ടിത്തെറിക്കാതിരുന്ന സാധനം ഇപ്പോഴും പൊട്ടിയത്? പൊട്ടണമെങ്കിലും ഒരു കാരണമാണല്ലോ. ആ പൊട്ടിയ സമയത്തിനുള്ള പ്രത്യേകത എന്താണ്? അതിന് മുമ്പുള്ള സമയത്തിന് പ്രത്യേകത എന്താണ്? എന്താ മുന്നൊന്നും പൊട്ടാതെ അപ്പൊ തന്നെ പൊട്ടിയത്? ഇതിനൊന്നും കാരണം, ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ഇസ്ലാമാകട്ടെ സുന്ദരമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹു ആകുന്നതൊക്കെ പഠിച്ചത്, ആകാശങ്ങളെ പഠിച്ചത് അവന്, അവനിതാ അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു, റസൂലുള്ളാഹി അയച്ചിരിക്കുന്നു, അത്ഭുതങ്ങൾ കാണിച്ചു നൽകിയിരിക്കുന്നു, വിശ്വസിക്കാൻ പറയും. ഇത് സാധാരണ കേവല ബുദ്ധിയാണ്, ഒരാൾക്കും പ്രത്യേകിച്ച് വല്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഏത് കർഷകനും മനസ്സിലാക്കാം, ഏത് കൂലിപ്പണിക്കാരനും മനസ്സിലാക്കാം, ഏത് സയന്റിസ്റ്റിനും മനസ്സിലാക്കാം, കച്ചവടക്കാരനും മനസ്സിലാക്കുക, ഒരാൾക്കും പ്രയാസമല്ല. എന്നാൽ ഇവൻ പറയുന്ന തിയറി പഠിക്കണമെങ്കിലോ? ഓൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂല അതിലത്തെ പല നിയമങ്ങളും, അത്ര കടുത്ത ജാതി നിയമങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരമില്ല എന്നതിനൊപ്പം ബിഗ് ബാങ് തിയറി എന്ന് ഇവർ വിശേഷിപ്പിച്ച് കാര്യമായി കൊണ്ടു നടക്കുന്ന ഈ തിയറി ഉത്തരം നൽകാത്ത പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ നിർജീവമായ ഈ കുത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നതാണ്. ഇതൊക്കെ ജീവനില്ലാത്തതാണ്. ഈ സങ്കീർണമായ ഈ പറയുന്ന ഈ കുത്ത്, അത് പൊട്ടിത്തെറിച്ച് കണ്ട ഭൂമി ആകാശങ്ങളൊക്കെ ഉണ്ടായി, ശരി, എങ്ങനെ ഈ നിർജീവമായ ഭൂമിയിൽ നിന്ന് ഒരു ജീവൻ ഉണ്ടായി? എങ്ങനെയാണ് ചിരിക്കുകയും കരയുകയും ദുഃഖിക്കുകയും വിഷമിക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന മനുഷ്യനുണ്ടായത്, എങ്ങനെയാണ് വികാരങ്ങൾ ഉണ്ടായത്, ഇതൊക്കെ ഭൗതികമായി വിശദീകരിക്കപ്പെടേണ്ടതാണല്ലോ. ഈ പറഞ്ഞതൊക്കെ ആകട്ടെ, അല്ലേ, ബിഗ് ബാങ്ങും മറ്റതൊക്കെ മില്യൺ കണക്കിന് വർഷത്തിന് അപ്പുറത്ത് നടന്നതാണ്. ഇവരീ പറയുന്ന സൂര്യനും ഈ പറയുന്ന ഗാലക്സിയൊക്കെ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുമാണ്. അവനാന്റെ ഹൃദയത്തിൽ നടക്കുന്ന സ്നേഹം, അത് ഏത് പാർട്ടികളോടുണ്ടായതാ? വെറുപ്പ് അതേത് രാസപ്രവർത്തനമാണ് സംഭവിക്കുന്നത്? മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ജീവൻ എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ പോയിട്ട് കണ്ടെത്താനാണ്? അപ്പോൾ ഇവർ പറഞ്ഞു, ഇത് ചോദ്യമാണല്ലോ, അവർ പറഞ്ഞു, ഈ പറഞ്ഞത് യാദൃശ്ചികമായി ഉണ്ടായതാണ്. പൊട്ടിത്തെറിച്ചത് യാദൃശ്ചികം, ഭൂമി ആകാശം ഉണ്ടായത് യാദൃശ്ചികം, ജീവൻ ഉണ്ടായതും യാദൃശ്ചികം. സദഫതൻ, പെട്ടെന്ന് യാദൃശ്ചികമായി ഉണ്ടായതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, യുക്തിവാദികളുടെ അരികിൽ യാദൃശ്ചികത എന്നത് റബ്ബുൽ ആലമീനാണ്. അവർ റബ്ബുൽ ആലമീൻ യാദൃശ്ചികതയാണ്. ആകാശം എങ്ങനെ ഉണ്ടായി? യാദൃശ്ചികം. ഭൂമി എങ്ങനെ ഉണ്ടായി? യാദൃശ്ചികം. മരം എങ്ങനെ ഉണ്ടായി? യാദൃശ്ചികം. കിളി എങ്ങനെ ഉണ്ടായി? യാദൃശ്ചികം. ഒരു പറഞ്ഞത് എങ്ങനെ? യാദൃശ്ചികം. ഇതെല്ലായിടത്തും ഇപ്പറഞ്ഞ ഒരു യാദൃശ്ചികം എന്ന് പറയുന്നിടത്ത് അല്ല പഠിച്ചു എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുണ്ട്. ഇങ്ങനെ യാദൃശ്ചികത കൊണ്ട്, കേവല യാദൃശ്ചികത, ഈ പറഞ്ഞ സങ്കീർണമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളത് കേവല ബുദ്ധിയാണ്. ഒരു മനുഷ്യൻ ഒരു കുട്ടിനെ, ഒരു വിവരമില്ലാത്തൊരു ചെറിയ കുട്ടിനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കൊണ്ടെടുത്ത് കീബോർഡുമ്പോൾ കൈയോണ്ട് ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ കൈകളിൽ നിന്ന് ആ കുട്ടി ഇങ്ങനെ കൈമ രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ ഒരു കവിത ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിശ്വസിക്കോ? അതല്ലെങ്കിൽ ഒരു കുരങ്ങന്റെ കയ്യിൽ കുറേ അക്ഷരങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ആ കുരങ്ങൻ ഒരു കവിതയോ ഒരു കഥയോ ഉണ്ടാക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കേവല യുക്തിയാണ്. വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ ബുദ്ധിയുള്ള നിങ്ങൾ എല്ലാവരും പറയുന്നത്? എന്നാൽ അറബ് നാടുകളിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പണിയെടുത്ത ഇബ്രാഹിം, അദ്ദേഹം ഇബ്രാഹിം എന്നു പേരുള്ള ഒരു വ്യക്തി, അയാൾ പറഞ്ഞു, ഒരു കുരങ്ങന്റെ കയ്യിൽ കുറേ അക്ഷരങ്ങൾ കൊടുത്ത് കുറേ തവണ അതങ്ങനെ അവൻ മാറ്റിക്കൊണ്ടേയിരുന്നാൽ ചിലപ്പോൾ ഷേക്സ്പിയറിന്റെ ഒരു നോവൽ ഉണ്ടായേക്കാം. ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറേ അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ കുരങ്ങൻ ഇതിങ്ങനെ കുലുക്കി, ഒരു തവണ കുലുക്കി അതിങ്ങനെ വെച്ചു, രണ്ടവണ കുലുക്കി ഇങ്ങനെ വെച്ചു, മില്യൺ തവണ ഇങ്ങനെ കുലുക്കിയാൽ ഖുർആനിൽ ഒരു സൂറത്ത് പോലെ അത് വന്നേക്കാം. അയാൾ പറഞ്ഞതാണ്. അയാൾ ഭ്രാന്തുള്ള ആളല്ല, ബുദ്ധിക്ക് യാതൊരു കേടുമില്ല, അയാൾ ഡോക്ടറേറ്റ് കിട്ടിയ മനുഷ്യനാണ്. അവസാനം പിന്നെ അയാൾ കപ്പലിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. ഈ മനുഷ്യൻ, ഇയാൾ പറഞ്ഞു, യാദൃശ്ചികത കൊണ്ട് ഈ പറഞ്ഞതെല്ലാം ഉണ്ടാകാം. അയാളുടെ പുസ്തകത്തിൽ എഴുതിയതാണ്. പക്ഷെ രസകരമായ കാര്യം, അപ്പറഞ്ഞതിൽ പോലും അവരുടെ വാദത്തിനുള്ള മറുപടി ഉണ്ട് എന്നതാണ്. എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞു, ഒരു കുരങ്ങന്റെ കയ്യിൽ കൊടുത്ത് കുറെ അക്ഷരം കൊടുത്ത് കുരങ്ങനത് വെതറിയാൽ അത് പുസ്തകമാകും. അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കയ്യിൽ പിന്നെ അക്ഷരങ്ങൾ കൊടുത്ത് അതിങ്ങനെ ആക്കിയാൽ, ചിതറിയാൽ അത് പുസ്തകമായി മാറും, അത് ലേഖനമായി മാറും. തിരിച്ചു ചോദിക്കാം, അക്ഷരങ്ങൾ ചിതറുന്നതിന് അത് ചിതറാൻ ഒരാൾ വേണം, ആ പെട്ടിയിലുള്ള അക്ഷരങ്ങൾ പിടിച്ചു കുലുക്കാൻ ഒരാൾ വേണം. ഇപ്പറഞ്ഞതെല്ലാം കേവല ബുദ്ധിയാണ് എങ്കിൽ ഈ കാണുന്ന ആകാശഭൂമി നിർമ്മിക്കാൻ ഒരാൾ വേണമെന്നത് അതിനേക്കാൾ കേവല ബുദ്ധിയാണ്. അക്ഷരങ്ങൾ വെറുതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ സ്വയം നടന്നു പോയിട്ട് ഒരു ഖുർആൻ ഉണ്ടാവോ? ഒരു സൂറത്ത് ഉണ്ടാവോ? ഒരു കഥ ഉണ്ടാവോ? കമ്പ്യൂട്ടർ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്, കീബോർഡ് ആരും അനക്കുന്നില്ല, കമ്പ്യൂട്ടർ സ്വയം തന്നെ ഒരു കഥ ഉണ്ടാക്കോ? ഇല്ല. അടിക്കാൻ ഒരാൾ അപ്പോഴും വേണം. അപ്പോൾ ഈ കാണുന്ന ആകാശഭൂമികൾ ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്നത് കേവല ബുദ്ധിയാണ്. വീണ്ടും കേവല ബുദ്ധിയാണ്. അവന്റെ അവൻ പറഞ്ഞ ആ വാദം തന്നെ അവരുടെ വാദത്തിനുള്ള മറുപടികളിൽ ഒന്നാണ്. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതോടൊപ്പം നിരീശ്വരവാദത്തിന്റെ പ്രചാരണത്തിന് കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന ഫിലോസഫികളിൽ, തത്വശാസ്ത്രങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന, അതിലൂടെ അറിയാതെയും അറിഞ്ഞുമൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ചില ചിന്താഗതികൾ കൂടിയുണ്ട്. അതിലൊന്ന് ബുദ്ധിയെ വിശുദ്ധീകരിക്കുക എന്നതാണ്. നിരീശ്വരവാദികളുടെ ചിന്തയിൽ അവരുടെ വീക്ഷണപ്രകാരം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല എന്നതാണ് അവരുടെ സുപ്രധാനമായ അടിസ്ഥാനം. ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത, വിലയിരുത്താൻ കഴിയാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ടാണ് അവരിൽ പലപ്പോഴും ചിലപ്പോൾ പറയുന്നത്, എന്റെ ബുദ്ധിക്ക് യോജിച്ചാൽ അല്ലാതെ ഞാൻ എടുക്കില്ല എന്ന് അവൻ പറയാനുള്ള കാരണം എന്താണ്? അവന്റെ മനസ്സിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹാബികളിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് അതിനുള്ള ഏറ്റവും നല്ല മറുപടി. ഇബ്നു അബ്ബാസിന്റെ അരികിലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. തന്റെ കയ്യിൽ ഒരു കുട്ടിയെയും പിടിച്ചുകൊണ്ടാണ് വരുന്നത്, അയാളുടെ മകനാണ്. ഇബ്നു അബ്ബാസിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, എന്റെ മകൻ പലതും അവിടെ ഇവിടെയും പോയി കേട്ട് ആൾക്കാരതൊക്കെ സംസാരിച്ച് തർക്കത്തിലേർപ്പെട്ട് അവനിപ്പോൾ ഇതാ അവൻ ബുദ്ധി ആകെ പ്രയാസത്തിലായിരിക്കണം. അവൻ അള്ളാഹുവിന്റെ ദീനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് പോലെയാണ് കാണുന്നത് എന്ന് ഇബ്നു അബ്ബാസിന്റെ അരികിലേക്ക് വന്നൊരു പിതാവ് തന്റെ മകനെയും കൂട്ടി പിടിച്ചോണ്ട് വന്ന് പറയാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അംദുദ് ബസറക യബ്ന അഖി, മോനെ നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ, മസ്സവാദുല്ലദീ തറാ, നീ ആ കാണുന്ന ഒരു കറുത്ത നിറകെട്ടില്ലേ, ആ മനുഷ്യൻ ആരാണ്? അങ്ങനെ നോക്കി കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ഫുലാൻ ഇബ്നു ഫുലാൻ, അത് ഇന്ന ആളാണ്. ശരി, മനസ്സിലായല്ലോ. ഇനി ഇതാ അതിനപ്പുറത്ത് കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ഒരു മനുഷ്യനെ പോലെ കാണുന്നില്ലേ, അയാളെ നോക്കി, അതാരാണ്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ലാറാ, എനിക്ക് മനസ്സിലാവുന്നില്ല, അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, فكما جعل الله لأبصار العيون حدا محدودا جعل لأبصار القلوب غاية لا يجاوزها. നമ്മുടെ ഈ കണ്ണുകൾക്ക് അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഹൃദയത്തിന്റെ കണ്ണായ ബുദ്ധി, അതിനും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറേ ദൂരത്തേക്കൊന്നും പോണ്ട. നമ്മളിതാ ഇവിടെ ഈ 10-40 ആൾക്കാരിരിക്കുന്നു. ഈ ആളുകളിൽ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയാണോ? നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലായ ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. സ്വാഭാവികമല്ലേ ഇത്? ബുദ്ധിയിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നത് വ്യക്തമാണ്. ധാരാളമായി പഠിക്കാൻ കഴിയുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇത് ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ മനുഷ്യന്മാരെടുത്തു നോക്കുകയാണെങ്കിലോ ഇത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല തർക്കത്തിലേർപ്പെട്ട് തർക്കത്തിലൂടെ ഹക്ക് കണ്ടെത്താൻ വേണ്ടി തർക്കിക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തർക്കത്തിലൂടെയല്ല ദീൻ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അനുസരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലമാ ജാഅ റജുലുൻ അജ്ദലു മിർ റജുലിൻ തറക്നാ സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നേക്കാൾ തർക്കിക്കാൻ കഴിവുള്ള വേറൊരാൾ വന്നാൽ അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മൾ അതിനുവേണ്ടി ഒഴിവാക്കുകയോ? അങ്ങനെ ഒഴിവാക്കിയാൽ ഇവനേക്കാൾ തർക്കിക്കാൻ കഴിവുള്ള വേറൊരാൾ വരും, അപ്പൊ അവനു വേണ്ടി ഒഴിവാക്കേണ്ടി വരും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അവനേക്കാൾ തർക്കിക്കാൻ കഴിവുള്ള വേറൊരാൾ വരും. നിരീശ്വരവാദിയുടെ കഥ പോലെ, ഒരു 90 വയസ്സ് 80 വയസ്സുള്ള നിരീശ്വരവാദിയായ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഓരോ 5 വർഷവും അവന്റെ വിശ്വാസം അവനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. 10 കൊല്ലം മുന്നേ ജോസഫ് ഇടമർഗ് എഴുതിയ പുസ്തകത്തിൽ വായിച്ചത് വിശ്വസിച്ച് അതൊക്കെ ഈമാനായി കൊണ്ടുനടന്ന ആള് ഒരു 10 കൊല്ലം കഴിഞ്ഞ് പുതിയ നിരീശ്വരവാദിന്റെ പുസ്തകം വായിച്ച അവന്റെ ഈമാനാകെ മാറി. ഇന്നലെ വരെ ഭൂമി ഉണ്ടായത് ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച ആള് ഇന്നത്തോടുകൂടി ഭൂമിയെക്കുറിച്ചുള്ള ചിന്തയെ മാറി. ഇതാണ് വിശ്വാസത്തിന്റെ കഥ. ഈ പറഞ്ഞ കടുത്ത പ്രയാസത്തിലേക്കാണ് നിരീശ്വരവാദം കൊണ്ടെത്തിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇൻഷാ അള്ളാ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതുകൊണ്ട് ഇൻഷാ അള്ളാ ഇഷാഇന് ശേഷം അത് വിശദീകരിക്കാം. ഹദാ അല്ലാഹു തആല അലമു സ്വവാബി വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.